സത്യത്തെ മറച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആരും ശ്രമിക്കേണ്ടതില്ല.
ട്രാൻസ് വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവ സന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നമ്മുടെ നാട്ടിൽ തൃശൂരിൽ നിന്നും കോഴിക്കോടിന് പോകുവാൻ ബസ്സിൽ കയറുന്ന താങ്കൾ കോഴിക്കോട്ടെത്തണം എങ്കിൽ ഡ്രൈവറെ വിശ്വസിച്ച് ബസ്സിൽ ഇരുന്ന് കൊടുക്കുക. താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമായി അത് കാണണം. താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ബസ്സിൽ കയറുക, ടിക്കറ്റ് എടുക്കുക, സീറ്റിലിരിക്കുക, സ്ഥലമാകുമ്പോൾ ഇറങ്ങുക. ഇതൊക്കെയാണ് ബസ് ഓടിക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് താങ്കൾ ചെയ്യേണ്ടത്. ജീവിതയാത്രയിലും ഇതുതന്നെയാണ് നാം ചെയ്യുന്നത്. ഈ ഡ്രൈവർക്ക് അല്പം പോലും തെറ്റുപറ്റുകയില്ല എന്നതാണ് വാസ്തവം. താങ്കൾ ശരിയായ ബസ്സിൽ കയറണം എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാകുന്നു. കൊട്ടാരക്കരയ്ക്കുള്ള ബസ്സിന് കയറിയിട്ട് കോഴിക്കോടിന് പോകണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല കേട്ടോ. ദൈവഹിതത്തിൽ ദൈവിക കരുതൽ അനുഭവിച്ചുകൊണ്ട് നാം മുൻപോട്ടു പോകേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിന്റെ ഒരു നല്ല ഉദാഹരണമാകുന്നു നാം പഠിക്കുന്നത്. ദൈവഹിതത്തിന് വെളിയിൽ ആയിരുന്ന ഒരു കൂട്ടം യഹൂദന്മാർ സ്വന്ത ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും അന്യദേശത്ത് പാർക്കുവാൻ തീരുമാനിച്ചതായിരുന്നു അവരുടെ തെറ്റ്. അങ്ങനെ അവർ ദൈവഹിതത്തിന് വെളിയിലായി. എന്നിരുന്നാലും ദൈവം അവരുടെ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പേർഷ്യൻ ചക്രവർത്തി തന്റെ രാജ്ഞിയായ വസ്തിയെ സ്ഥാനഭ്രഷ്ടയാക്കി. ആ സ്ഥാനത്തേക്ക് വേറൊരാളെ തെരഞ്ഞെടുക്കുന്ന സൌന്ദര്യ മത്സരത്തെക്കുറിച്ചാകുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെ, യഹൂദനായിരുന്ന മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രാജധാനിയിലെ ജോലിക്കാരനായിരുന്നു. അവൻ എടുത്തു വളർത്തിയിരുന്ന എസ്തേറിനെയും രാജ്ഞിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനായി കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. നാം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം വരെയാണല്ലോ വായിച്ചു കഴിഞ്ഞത്. ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരമാകുന്നു കാണുന്നത്. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. എസ്തേറിന്റെ എബ്രായ പേര് ഹദസ എന്നായിരുന്നു. ആ പേരിന്റെ അർത്ഥം നക്ഷത്രം എന്നായിരുന്നു. തിരുവചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അവൾ തീർച്ചയായും ഒരു നക്ഷത്രം തന്നെയായിരുന്നു എന്നാണ്. സുന്ദരിയായ ഒരു യുവതി. മൊർദെഖായി അവളെ തന്റെ സ്വന്തം മകളായി വളർത്തി. അവളുടെ വലിയ മുതലുകളിലൊന്ന് അവളുടെ സൌന്ദര്യം മാത്രമായിരുന്നു. അഹശ്വരേഷിനു വേണ്ടി വേറൊരു രാജ്ഞിയെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള പരസ്യം വന്നപ്പോൾ മൊർദെഖായിക്ക് താൽപര്യം ജനിച്ചു. സൌന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുവാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടികളെ കാണുവാൻ മൊർദെഖായിക്ക് സാധിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. അവൻ കൊട്ടാരത്തിൽ ആയിരുന്നല്ലോ ജോലിയെടുത്തിരുന്നത്. അവരുമായി മൊർദെഖായി എസ്തേറിനെ താരതമ്യപ്പെടുത്തി കാണും. അവരാരും എസ്തേറിനെ പോലെ സൗന്ദര്യവതികളല്ല എന്ന് മൊർദെഖായി മനസ്സിലാക്കി. എട്ടും ഒൻപതും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ഏഴ് ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. ദൈവിക കരുതൽ ഈ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മൊർദെഖായി എസ്തേറിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിനു മുൻപോട്ടുള്ള സംഭവങ്ങൾ അറിയുവാൻ പാടില്ല എങ്കിൽ ഞാൻ പറയും, ഈ മനുഷ്യനോട് എനിക്ക് അത്ര ബഹുമാനമൊന്നും തോന്നുന്നില്ല എന്ന്. ഈ കഥ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഞാൻ എന്റെ തീരുമാനം മാറ്റുന്നതാണ് കേട്ടോ. എന്നാൽ ഇവിടെ ഈ പ്രവൃത്തി എനിക്ക് അത്ര താൽപര്യജനകമായി തോന്നുന്നില്ല. അവൻ ചെയ്യുന്നതിനെ ഈ പശ്ചാത്തലത്തിൽ ഞാൻ വെറുക്കുന്നു. കാരണം അവൻ ഇവിടെ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയാണ്. അന്യജാതിക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. അടുത്ത രാജ്ഞിയായി തീരുവാനുള്ള മത്സരത്തിൽ എസ്തേറിനെ ഉൾപ്പെടുത്തുക വഴി മോർദെക്കായി തീർച്ചയായും മോശയുടെ ന്യായപ്രമാണം ലംഘിക്കുകയായിരുന്നു. മത്സരത്തിൽ വിജയിക്കാത്ത പെൺകുട്ടികൾ തീർച്ചയായും രാജാവിന്റെ വെപ്പാട്ടികളുടെ കൂട്ടത്തിലായി തീരുമെന്ന് മനസ്സിലാക്കണം. എസ്തേറിന്റെയും സ്ഥിതി അതാകുമായിരുന്നു. മോർദെക്കായി ആ ഒരു അപകടസ്ഥിതി അഭിമുഖീകരിക്കുവാൻ തയ്യാറായിരുന്നു. ദൈവം ഈ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. എസ്തേറിനെ രാജാവിന്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു, അവളെ ഹേഗായിക്ക് ബോധിച്ചു. അവനിൽ നിന്നും അവൾക്ക് എല്ലാ സഹായവും ലഭിച്ചു എന്ന് വായിക്കുന്നു. പ്രത്യേകിച്ചും അവൾ രാജസന്നിധിയിൽ നിൽക്കുമ്പോഴേക്കും കൂടുതൽ സൌന്ദര്യവതിയായി കാണപ്പെടുവാൻ സഹായകമായതെല്ലാം അവൻ അവൾക്ക് നൽകി. പത്താം വാക്യം, എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുത് എന്ന് മോർദെക്കായി അവളോട് കൽപ്പിച്ചിരുന്നു. യഹൂദന്മാർ അടിമകളായിരുന്ന കാലമാകുന്നു അതെന്നോർക്കണം. അതുമാത്രമല്ല, ഈ വർഗത്തോടുള്ള എതിർപ്പ് എന്നും ഒരു ശാപമായിരുന്നിട്ടുണ്ട്. അത് ഇവിടെ ഈ പറഞ്ഞ രാജ്യത്തും കാണുന്നു. നെബൂഖദ്നേസർ യെരുശലേമിനെ നശിപ്പിച്ച വിധം ഗ്രഹിക്കണമെങ്കിൽ അവൻ ഈ ജനത്തോടുള്ള പക ആദ്യം മനസ്സിലാക്കണം. അവനാണ് ആ ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവനിപ്പോൾ രംഗത്തില്ല, പുതിയൊരു രാജ്യമാണ് ഭരണം നടത്തുന്നത്. എന്നിരുന്നാലും ഈ വർഗത്തോടുള്ള പക നിലനിൽക്കുന്നുണ്ട്. ഇതറിയാവുന്ന മോർദെക്കായി എസ്തേറിന് മുന്നറിയിപ്പ് നൽകുന്നത് തന്റെ വർഗത്തെ വെളിപ്പെടുത്തരുതെന്നത്രേ. ഇവിടുത്തെ ഈ നിശബ്ദത അവളുടെ മതത്തെ ത്യജിക്കുന്നതിന് തുല്യമാണ്. കാരണം കാലങ്ങളിലൂടെ ഈ വർഗത്തെ അറിയപ്പെട്ടിരുന്നത് അവരുടെ മതത്തിലൂടെയായിരുന്നു. മോർദെക്കായിയും എസ്തേറും തങ്ങളുടെ പൌരത്വം തള്ളിക്കളഞ്ഞ നിമിഷം അവർ തങ്ങളുടെ മതത്തെ ത്യജിച്ചു പറയുകയായിരുന്നു. പ്രവാസദേശത്ത് പാർക്കുക വഴി അവർ ദൈവഹിതത്തിന് വെളിയിലായിരുന്നു. ഇന്നും ആളുകൾ ദൈവഹിതത്തിന് വെളിയിലായിരിക്കുമ്പോൾ അവർക്ക് ക്രിസ്തുവിൽ തങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ പ്രത്യേകിച്ചൊന്നും കാണില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ത്യജിച്ചിട്ട് എന്തെങ്കിലും നേടുവാനുണ്ടെങ്കിൽ അതിന് അവർ തയ്യാറാണ്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് എന്തെങ്കിലും ഭൌതികമായി നേടുവാനാണ്. സത്യത്തെ മറച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആരും ശ്രമിക്കേണ്ടതില്ല. പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മോർദെക്കായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിനു മുൻപാകെ നടന്നുകൊണ്ടിരുന്നു. താങ്കൾ ദൈവഹിതത്തിൽ ആയിരിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എല്ലാം ദൈവം നന്മയ്ക്കായി മാത്രം ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് താങ്കൾക്ക് വിശ്രമിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, താങ്കൾ ദൈവഹിതത്തിലായിരിക്കുമ്പോൾ എല്ലാം ദൈവം നന്മയ്ക്കായി മാത്രം താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് സ്വസ്ഥമായിരിക്കാവുന്നതാണ്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നിടത്തോളം വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല. മോർദെക്കായി ദൈവത്തിൽ വിശ്രമിക്കുന്നില്ല, ആശ്വാസം കണ്ടെത്തുന്നില്ല. കാരണം അവൻ ദൈവഹിതത്തിന് വെളിയിലാണ്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ചിന്തിച്ച് ആദി പൂണ്ട് അവൻ നടക്കുകയാണ്. താൻ ചെയ്തത് ഒരു വലിയ തെറ്റാകുന്നു എന്ന വിധത്തിൽ അവൻ ചിന്തിക്കുകയും ഭയപ്പെട്ട് ഓടി നടക്കുകയുമാണ്. തന്റെ ജോലി പോകുമോ? എസ്തേറിന്റെ ജീവൻ പോകുമോ? ഛേ, ഇനിയും എന്താണ് ചെയ്യുന്നത്? ആകെ അസ്വസ്ഥനായി മോർദെക്കായി പരക്കം പായുകയാണ്. അവന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല. ഇതത്രേ മോർദെക്കായുടെ അവസ്ഥ. താങ്കൾ ദൈവഹിതത്തിന് വെളിയിലായിരിക്കുമ്പോൾ എല്ലാം ഭംഗിയായി പോകുന്നു എന്ന് പറഞ്ഞ് വിശ്രമിക്കുവാൻ താങ്കൾക്ക് സാധിക്കില്ല. ഏതോ കാര്യമായ തകരാറുണ്ട്. ഈ പറഞ്ഞ അവസ്ഥയിൽ അവന് സകലവും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും സാധ്യമല്ല. അവൻ ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായിരുന്നാൽ തന്നെ ദൈവം ഇതിലെല്ലാം തന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നാം കാണുന്നു. നിയന്ത്രണം അവിടുത്തെ കരങ്ങളിൽ തന്നെയാണ്. ദൈവിക കരുതലിന് ഞാൻ നൽകുന്ന നിർവചനം ഒരിക്കൽ ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവിക കരുതൽ എന്നാൽ നയിക്കപ്പെടാൻ സാധിക്കാത്ത മനുഷ്യനെ ദൈവം നയിക്കുന്ന വിധമാകുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത് നാം കാണുന്നു. എസ്തേറിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ലഭിച്ചതും എല്ലാവരുടെയും ദൃഷ്ടിയിൽ കരുണ ലഭിച്ചതും എല്ലാവിധത്തിലുള്ള പരിഗണന ലഭിച്ചതും യാദൃച്ഛികം ആയിരുന്നില്ല. അതെ, ദൈവത്തിന് യാദൃച്ഛികമെന്നൊന്നില്ല. അവനെല്ലാം മുന്നമേ ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് സകലവും അറിയുന്നു. ഈ എസ്തറിനെ കൂടുതൽ സൌന്ദര്യവതിയാക്കുവാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും. 12 വാക്യം, ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനുവേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനുവേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തിക്ക് അഹശ്വരേശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. ദൈവമേ, ഒരു വർഷം ബ്യൂട്ടി പാർലറിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാലോ? ആദ്യത്തെ 6 മാസം ശരീരത്തിന്റെ ആകൃതിയിൽ ശ്രദ്ധിച്ചുള്ള മൂർതൈല പ്രയോഗമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വണ്ണം കുറയ്ക്കാനോ വേണ്ടത്രയും ഇല്ല എങ്കിൽ അത് ശ്രദ്ധിക്കാനോ ഒക്കെയുള്ള പദ്ധതികൾ. അടുത്ത 6 മാസം അവർ സുഗന്ധവർഗം കൊണ്ടുള്ള സൌന്ദര്യവർദ്ധക ചികിത്സ. രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനായി അവരെ സുഗന്ധവർഗത്തിൽ നീന്തിക്കുകയായിരുന്നിരിക്കും. ശാരീരികവും ഭൌതികവുമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ പ്രവണത താങ്കൾ ശ്രദ്ധിച്ചോ? ഇത് തികച്ചും വിജാതീയ സംസ്കാരമായിരുന്നു. ഈ പൊടിഞ്ഞുപോകുന്ന മണ്ണിനോട് എന്തെല്ലാം കാണിച്ചാലും പ്രയോജനമില്ല. പുറമെ എത്ര മോടി പിടിപ്പിച്ചാലും അകം ശരിയാകാതെ ഒരു പ്രയോജനവുമില്ല കേട്ടോ. എത്ര സുഗന്ധവർഗം ഇട്ടാലും ഈ ശരീരം ദുർഗന്ധം പരത്തുന്നതാണ്. ഇന്ന് വളരെയേറെ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സൌന്ദര്യത്തിന് വർധനവൊന്നും കാണുന്നില്ല. ഈ പെൺകുട്ടികൾ 1 വർഷം നീണ്ടുനിന്ന ഒരു സൌന്ദര്യവർദ്ധക ചികിത്സയിലൂടെ കടന്നുപോയി. ഈ വർഷങ്ങളിൽ സ്ത്രീകൾ അധികമൊന്നും മാറ്റപ്പെട്ടിട്ടില്ല. ഇന്നും വളരെയേറെ ചമയങ്ങളും അണിഞ്ഞൊരുക്കങ്ങളും നാം കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അണിഞ്ഞൊരുങ്ങുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച് അനേകർ എന്നെ സമീപിക്കാറുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നല്ലതാണോ മോശമാണോ എന്ന് ആളെ കണ്ടിട്ട് ഞാൻ പറയാം. ചിലർക്ക് ഉള്ള സൌന്ദര്യം കൂടി കളയുന്ന വിധത്തിൽ അണിഞ്ഞൊരുങ്ങാറുണ്ട്. അതെ, അത് മോശമാണെന്ന് പറയും. എന്നാൽ ചിലർ ഒരുങ്ങിയാൽ നല്ലതാകും. അത് തീരുമാനിക്കേണ്ടത് അവരവർ ആകുന്നു. പിന്നെ എന്തിനാണ് ഒരുങ്ങുന്നത് എന്നത് വേറൊരു കാര്യം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരുക്കത്തിലാണോ എന്നത് മറ്റൊരു കാര്യം. ആരെയും കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും വികൃതമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടക്കാതിരുന്നാൽ മതിയാകും കേട്ടോ. നിങ്ങൾ വൃത്തികെട്ട് നടക്കുന്നതിനാൽ മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ തന്നെ പ്രയാസമായിത്തീരും. എസ്തറിന്റെ കാര്യത്തിൽ ദൈവം തന്റെ ഭാവി കരുതലിൽ ഇതെല്ലാം അനുവദിച്ചു. മത്സരത്തിൽ അവൾക്ക് ലഭിച്ച പ്രവേശനവും അതിന് അനുവദിക്കുന്ന മനുഷ്യന് അവളോട് കൃപ തോന്നിയതുമെല്ലാം ദൈവം ക്രമീകരിച്ചിരുന്നതിനാലാണ്. ഹേഗായിക്ക് തോന്നി എസ്തർ വിജയിക്കുമെന്ന്. അതുകൊണ്ട് അവളെ അവൻ പ്രത്യേകം സഹായിച്ചു. അത് ദൈവത്തിന്റെ പദ്ധതിയിലെ ഒരു ചുവട് മുൻപോട്ട് വെക്കുന്നതായിരുന്നു. അത് യാദൃശ്ചികമായിരുന്നില്ല. ദൈവത്തിന്റെ കരുതൽ അവളുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. നാം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായ വെപ്പാട്ടികളുടെ പാലകനായ ശയസ്ഗസിന്റെ വിചാരണയിലുള്ള 2-ാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. 1 വർഷത്തിനുശേഷം ഓരോ യുവതിക്കും രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള സമയം വന്നു. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അവളുടെ സന്ദർശനത്തിന് അവൾ ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കുമായിരുന്നു. വസ്ത്രമോ ആഭരണങ്ങളോ അങ്ങനെ എന്തും. രാജാവിനെ പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എത്ര പ്രാകൃതമായ ആചാരമില്ലേ. പെട്ടെന്ന് രാജാവിന്റെ അടുത്ത് എസ്തർ പോകുവാനുള്ള അവസരമായി. അവൾ ഭയാനകമായ ഒരു ചാൻസ് ആകുന്നു എടുക്കുന്നത്. അഥവാ അവളെ രാജാവിന് പ്രസാദമായില്ല എങ്കിൽ ശേഷിക്കുന്ന ആയുസ് അവൾ രാജാവിന്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരും. ഒരു യഹൂദ യുവതിയെ സംബന്ധിച്ചിടത്തോളം അത്രയും മോശമായി വേറൊന്നില്ല. അതുകൊണ്ടത്രേ മോർദേക്കായി നഖവും കടിച്ച് പുറത്തുകൂടി ഇങ്ങനെ നടക്കുന്നത്. അവർ ദൈവഹിതത്തിന് വെളിയിലാണെന്ന് മോർദേക്കായിക്കറിയാം. താൻ വളർത്തിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടി എടുക്കുന്ന അപകടകരമായ കാൽവെപ്പ് അവനറിയാം. എന്നാൽ ദൈവം അതിനു മുകളിൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. അത് മോർദേക്കായിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 15 വാക്യം, എന്നാൽ മോർദേക്കായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഹയലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞതു മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. രാജസന്നിധിയിലേക്ക് പോകുവാൻ എസ്തേറിന്റെ മുറ വന്നപ്പോൾ അവൾ സ്വാഭാവികമായി സൌന്ദര്യവതിയായിരുന്നു എന്ന് തീരുമാനിച്ചു. അവൾ സ്വതവേ സുന്ദരിയും സുമുഖിയുമായിരുന്നു. അവളെ കണ്ട ഓരോരുത്തരും പറഞ്ഞു, അതാ നിൽക്കുന്നു വിജയി. മറ്റെല്ലാവരെക്കാളും സുന്ദരിയായി അവൾ തലയെടുപ്പോടെ നിന്നു. ദൈവകരം പ്രവർത്തിക്കുന്നുണ്ടോ? അതെ, അവൻ തന്റെ കരുതലിലൂടെ പ്രവർത്തിക്കുന്നു. അവിടുന്ന് അവളെ രാജാവിന്റെ അടുത്ത സിംഹാസനത്തിൽ ഇരുത്തുവാൻ പോവുകയാണ്. അവൾ അവിടെ ഇല്ല എങ്കിൽ ഇസ്രായേൽ ജാതി മുഴുവൻ നശിപ്പിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചെന്നാൽ ദൈവം തന്റെ വചനം ലംഘിക്കുകയാകും. അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യുകയില്ല. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. 16-17 വാക്യങ്ങൾ. അങ്ങനെ എസ്തേറിനെ അഹശ്വരേഷ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തെബത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുചെന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് എസ്തേറിനെ കണ്ടപ്പോൾ വേറൊരു രാജ്ഞിക്കു വേണ്ടി അന്വേഷിക്കേണ്ട എന്ന അവസ്ഥയിൽ അവനെത്തി. അവനെ സംബന്ധിച്ചിടത്തോളം മത്സരം അവസാനിച്ചു. വസ്തിയുടെ സ്ഥാനമെടുക്കുവാൻ കൊള്ളാകുന്ന ഒരാളെ അവൻ കണ്ടെത്തിക്കഴിഞ്ഞു. അങ്ങനെ എസ്തേറിനെ രാജ്ഞിയാക്കി. എങ്ങനെയാണ് എസ്തേർ വിജയിച്ചത്? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരുതലിനാലാണ് അവളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. തന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി മുൻപേ പോയി വേണ്ട ക്രമീകരണങ്ങൾ ദൈവം ചെയ്യേണ്ടിയിരുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ നാം കാണുന്നതാണ്. എസ്തേറിനെ രാജ്ഞിയാക്കുക വഴിയാണ് ദൈവം ഇത് ചെയ്തത്. ഈ കാരണത്താലാണ് വിജാതീയമായ പല കാര്യങ്ങളെയും നമുക്ക് കാണിച്ചു തന്നത്. മനുഷ്യരുടെയും സാത്താന്റെയും കാര്യങ്ങളിൽ ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് നാം കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ഓരോ ദൈവ പൈതലിനും ഇതൊരു ആശ്വാസമായിരിക്കേണ്ടതാണ്. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിന് ആത്മീയ അർത്ഥം കൊടുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒന്നാകുന്നു എന്ന് പറയരുത്. ഈ വയസ്സനായ രാജാവ് ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ താരതമ്യപ്പെടുത്താവുന്ന ഒരു ഭാഗം അല്ല ഇത്. എന്നാൽ ഈ സംഭവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അടിമകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഈ പെൺകുട്ടി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജാതീയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി തീർന്നു എന്നുള്ളത് വിസ്മയകരം തന്നെ. ദൈവമാകുന്നു അവളെ ആ നിലയിൽ കൊണ്ടെത്തിച്ചത്. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ടൊരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. ഈ പുസ്തകം ഒരു വിരുന്നോടുകൂടിയാണ് ആരംഭിച്ചതെന്ന് ഓർക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ഇതാ രണ്ടാമത് വേറൊരു വിരുന്ന്, എസ്തേറിന്റെ വിരുന്ന്. രാജാവ് ജനങ്ങൾക്ക് വളരെയേറെ ഔദാര്യം എസ്തേറിന്റെ പേരിൽ ചെയ്തു കൊടുക്കുന്നു. അത് നല്ല കാര്യം തന്നെയല്ലേ? 19-ാം വാക്യം. 2-ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മോർദെക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. മോർദെക്കായിക്കൊരു പുതിയ സ്ഥാനം ലഭിച്ചു. ഒരു ജോലി അല്ല, സ്ഥാനം. അവൻ രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം അവനൊരു ജഡ്ജിയുടെ സ്ഥാനം ലഭിച്ചു എന്നത്രേ. അന്നത്തെ കാലത്ത് ന്യായം വിധിക്കുവാൻ ഇരുന്നിരുന്നത് പട്ടണവാതിൽക്കൽ ആയിരുന്നുവല്ലോ. മോർദെക്കായിയെ ശ്രദ്ധിക്കുക. ഈ പുതിയ സ്ഥാനം മോർദെക്കായിക്ക് ലഭിച്ചത് എസ്തേറിന്റെ ശുപാർശയിലായിരുന്നിരിക്കും. ഇന്നും വല്ലതും നടക്കണമെങ്കിൽ ശുപാർശക്കാരെ വേണമല്ലോ. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, മോർദെക്കായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തേർ മോർദെക്കായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ഈ യുവതി വളരെ അസാധാരണയായ ഒരു സ്ത്രീയായിരുന്നു. രാജ്ഞിയായിട്ടും അവൾ തന്നെ വളർത്തിയ ആ വ്യക്തിയിൽ നിന്നുമാണ് ആജ്ഞകൾ സ്വീകരിക്കുന്നത്. തിരുവചനത്തിലെ പേജുകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാകുന്നു മോർദെക്കായി എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അസാധാരണമായ കഴിവുകൾ, വിവേചനാശക്തി ഉള്ളവനായിരുന്നു അവൻ. ഇത്തരണത്തിൽ അത്ര പ്രധാനമല്ല എന്ന് തോന്നുന്ന എന്തോ സംഭവിക്കുന്നു. ഈ സംഭവത്തിലാണ് ഈ പുസ്തകം മുഴുവൻ കറങ്ങുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഇവിടെയും ഭാവിക്കു വേണ്ടിയുള്ള ദൈവീക കരുതൽ നാം കാണുന്നു. ഇവിടെ അവൻ രംഗത്തിന്റെ പിൻപിലൂടെ പ്രവർത്തിക്കുന്നു. 21 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് മോർദെക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ണന്മാരായ ബിഗ്ദാനും തേരശും ക്രൂദ്ധിച്ച് അഹശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മോർദെക്കായി കാര്യം പറഞ്ഞു. എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തർ അത് മോർദെക്കായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിവെച്ചു. ഇത് വളരെ രസകരമായൊരു സംഭവമാകുന്നു. മൊർദെക്കായി വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ജനങ്ങൾ കൂട്ടമായി വാതിൽക്കൽ കൂടി പോവുകയും വരികയും ചെയ്തിരുന്നു. രണ്ടുപേർ സംസാരിക്കുന്നത് അവൻ കേട്ടു. അവർ രാജാവിന്റെ പേര് എടുത്തു പറയുന്നത് മൊർദെക്കായി ശ്രദ്ധിച്ചു. അവർ രാജാവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് മൊർദെക്കായി മനസ്സിലാക്കി. ഉടനെ തന്നെ മൊർദെക്കായി വിവരം എസ്തേറിനെ അറിയിച്ചു. ഒട്ടും പിഴയാതെ എസ്തേർ സംഗതി രാജാവിനെ അറിയിച്ചു. അതും മൊർദെക്കായിയുടെ പേരിൽ. ഗൂഢാലോചന നടത്തിയവരെ തൂക്കിക്കൊന്നു. മറ്റാരും അതിന് തുനിയാതിരിക്കുവാനാണ് ഇത്രയും ക്രൂരമായ ശിക്ഷ. ഈ സംഭവം അവരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ എന്തോ ഒന്ന് വിട്ടുകളഞ്ഞത് രസകരമായിരിക്കുന്നു. മൊർദെക്കായിക്ക് അവൻ ചെയ്ത വലിയ ആ ഉപകാരത്തിന് പ്രതിഫലമൊന്നും കൊടുത്തില്ല. തന്നെ എന്തുകൊണ്ട് മറന്നു കളഞ്ഞു എന്ന് മൊർദെക്കായി അനേകം പ്രാവശ്യം ചിന്തിച്ചു കാണും. എന്നാലും ആ എസ്തേറിനെങ്കിലും രാജാവിനെ ഒന്നും ഓർപ്പിക്കരുതായിരുന്നോ? ഒരു സ്ഥാനക്കയറ്റമെങ്കിലും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, ശേ, ഏതായാലും ഒന്നും ലഭിച്ചതായി പറയുന്നില്ല. അവൻ അതിന് അർഹനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതെ, ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു. ഭാവിക്കുവേണ്ടിയുള്ള തന്റെ കരുതലിനാൽ ദൈവം ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. അവന് തെറ്റ് പറ്റുകയില്ല. എല്ലാം തന്റെ സമയത്ത് അവൻ നിറവേറ്റും. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ലഭിക്കേണ്ട അംഗീകാരം ലഭിച്ചില്ലെന്നോ ലഭിക്കേണ്ട പ്രതിഫലം ലഭിച്ചില്ലെന്നോ അവകാശം ലഭിച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് താങ്കളുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ? മൊർദെക്കായി ചിന്തിച്ചു കാണും, ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ട് എന്നെ ഓർത്തില്ലല്ലോ. എന്നാൽ അപ്പോൾ ഓർത്തിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം വിട്ടുപോയനുമില്ലേ? നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ സൌകര്യത്തിന് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുവാനായിട്ടല്ലേ? എന്നാൽ ദൈവീക കരുതലിൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തത് നടക്കേണ്ടതിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അതിനോളം ജീവിതത്തിൽ വേറെ അനുഗ്രഹമില്ല. നമുക്ക് മാത്രമല്ല, അത് അനേകർക്ക് അനുഗ്രഹമായിത്തീരും. ഈ വിഷയത്തെക്കുറിച്ച് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നതാണ്. എന്നാൽ അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല പാഠങ്ങൾക്കായി വീണ്ടും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ. കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ.
സ്വർഗദൂതരോടൊത്ത് നൊടിയിടയിൽ നാം പറന്നിടുമേ വാനിൽ. സ്വർഗദൂതരോടൊത്ത് നൊടിയിടയിൽ നാം പറന്നിടുമേ വാനിൽ. എന്ത് സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ, എന്ത് സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ. മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. നിർമ്മിതമാം ഭവനം താതനൊരുക്കുന്നു തന്മക്കൾക്കായി. അംഗനിർമ്മിതമാം ഭവനം താതനൊരുക്കുന്നു തന്മക്കൾക്കായി.
തരും പ്രതിഫലം നിശ്ചയം വാഗ്ദത്തം ചെയ്ത പോൽ വാക്കുമാറാത്തവനായി. തരും പ്രതിഫലം നിശ്ചയം വാഗ്ദത്തം ചെയ്ത പോൽ വാക്കുമാറാത്തവനായി.
എന്ത് സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ, എന്തു സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ.
മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ.
കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണിത്തീരാത്ത ദൂതരുമായി. കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണിത്തീരാത്ത ദൂതരുമായി.
വാഴും നിത്യനിത്യായുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി.
വാഴും നിത്യനിത്യായുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി.
എന്ത് സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ, എന്തു സന്തോഷമാണ് വിടേ, എന്തൊരാനന്ദമാണ് വിടേ.
മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ പിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ.
കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ.
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 സ്വർഗദൂതരോടൊപ്പം.